إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وأصدق السنن سنة محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم إن أول بيت وضع للناس للذي ببكة مباركا وهدى للعالمين فيه آيات بينات مقام إبراهيم ومن دخله كان آمنا ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين പ്രിയ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ എല്ലാ ജീവിത നിർദ്ദേശങ്ങളും കഴിവിൻപടി പാലിച്ചുകൊണ്ട് അവൻ്റെ വിധിവിലക്കുകളെ മാനിച്ചുകൊണ്ട് ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം തഖ്വ കൈവിടാതെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ ജീവിത പാതയിൽ ഉറച്ചു നിൽക്കാൻ ഞാനും നിങ്ങളും ആത്മാർത്ഥമായി പരിശ്രമിക്കണം എന്നാണ് ആമുഖമായി ഓർമ്മപ്പെടുത്താനുള്ളത്. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ ഹജ്ജിന് പോകുന്ന ആളുകൾക്കുള്ള ചില ഉപദേശങ്ങളും ഹാജിമാർക്ക് സംഭവിക്കുന്ന ചില അബദ്ധങ്ങളുമാണ് ചർച്ച ചെയ്തത്. ഇൻഷാ അള്ളാഹ് അതിൻ്റെ ബാക്കി ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഓതിവെച്ച ആയത്ത് നമ്മൾ കേട്ടു പരിചയമുള്ള ആയത്താണ് സൂറത്ത് ആലി ഇംറാനിലെ 96-97 ആയത്തുകൾ. ഇന്ന അവ്വല ബൈത്തിൻ വുളിഅ ലിന്നാസി ലല്ലദീ ബിബക്ക, ജനങ്ങൾക്ക് വേണ്ടി ആദ്യമായി ഭൂമിയിൽ നിർമ്മിക്കപ്പെട്ട ആരാധനാ മന്ദിരം മക്കയിലുള്ളതാണ്. ബക്ക എന്നത് മക്കയുടെ പഴയ പേരാണ്. അത് അനുഗ്രഹീതമാണ്, ലോകർക്ക് മാർഗദർശനവുമാണ്. അതിൽ വ്യക്തമായ ചില ദൃഷ്ടാന്തങ്ങളുണ്ട്, പ്രത്യേകിച്ചും ഇബ്രാഹിം നബി നിന്ന ആ സ്ഥാനം മക്കാവ് ഇബ്രാഹിം, അവിടെ ആരെങ്കിലും പ്രവേശിച്ചാൽ അവർ നിർഭയനായിരിക്കുന്നു. ഇത്രയും പറഞ്ഞ ശേഷം അള്ളാഹു ഹജ്ജ് നിർബന്ധമാണെന്ന കാര്യമാണ് പിന്നീട് പറയുന്നത്. വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത് മനിസ്തതാ ഇലൈഹി സബീല, ആ ഭവനത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്നവർക്ക് ഹജ്ജ് നിർവഹിക്കുക എന്നത്, ഹജ്ജ് തീർത്ഥാടനം നടത്തുക എന്നത് അള്ളാഹുവോട് ജനങ്ങൾക്കുള്ള ബാധ്യതയാകുന്നു. വമൻ ഖഫറ, കഴിവുണ്ടായിട്ടും ആരെങ്കിലും ഹജ്ജ് ചെയ്യാതെ നിഷേധം കാണിച്ചാൽ ഫഇന്നല്ലാഹ ഗനിയുൻ അനിൽ ആലമീൻ, അള്ളാഹു ലോകരുടെ ആശ്രയം ആവശ്യമുള്ളവനല്ല, ലോകരിൽ നിന്നെല്ലാം അവൻ നിരാശ്രയനാകുന്നു. ഇവിടെ കഴിവുള്ള ഒരുപാട് ആളുകൾ ഹജ്ജിന് പോകാതെ ഇരിക്കുന്നുണ്ട്. ചോദിച്ചാൽ പറയും, എന്റെ മോളെ കെട്ടിക്കാനുണ്ട്, പുര നന്നാക്കാനുണ്ട്, അല്ലെങ്കിൽ അത് കഴിയാനുണ്ട്, ഇത് കഴിയാനുണ്ട്. നിത്യനട് അയാളെല്ലാ കൊല്ലവും വണ്ടി വാങ്ങുന്നു, വിൽക്കുന്നു, പുതിയ വണ്ടി എടുക്കുന്നു, പുതിയ സ്ഥലം വാങ്ങുന്നു, ഒന്നിനും പ്രശ്നമില്ല. ഇതിന് പറഞ്ഞാൽ പറഞ്ഞു സാമ്പത്തിക ടൈറ്റ എന്ന് പറയും, മനസ്സിലായില്ലേ? ഇതെല്ലാം ഭയങ്കര കുറ്റകരമായ അനാസ്ഥയാണ്. ഇസ്ലാം കാര്യത്തിൽ അഞ്ചാമത്തെ കാര്യം, അത് കഴിവുള്ളവന് നിർബന്ധമായ കാര്യമാണ്. അതിന് കഴിവുണ്ടായിട്ടും അയാള് പുര നന്നാക്കാനുണ്ട്, മക്കളെ കെട്ടിക്കാനുണ്ട്, അറയുണ്ടാക്കാനുണ്ട് എന്നൊക്കെ ദുർന്യായം പറയുന്നത് ഒരിക്കലും അള്ളാഹുവിന്റെ അടുക്കൽ വിലപ്പോകുന്ന കാര്യമല്ല. എത്രത്തോളം വെച്ചാൽ ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്, ഒരാൾ മരിച്ചു, ഹജ്ജ് കടമയുള്ളതോടുകൂടിയാണ് അയാൾ മരിച്ചതെങ്കിൽ അയാളെ സ്വത്തോ ഹരി വെക്കുന്നതിന് മുമ്പ് ഹജ്ജിന് ഒരാളെ അയാൾക്ക് പകരമായി ഹജ്ജ് ചെയ്യാൻ അയക്കാനുള്ള പണം മാറ്റിവെച്ചിട്ട് വേണം ബാക്കി സ്വത്തോഹരി വെക്കാൻ. ഏതുപോലെ സക്കാത്ത് കടമയുണ്ടെങ്കിൽ, സക്കാത്ത് കൊടുക്കാതെയാണ് മരിച്ചെങ്കിൽ ആ സക്കാത്തിന്റെ പൈസ മാറ്റിവെക്കണം. നോമ്പ് കടമയുണ്ടായിട്ട് ഫർളായ നോമ്പ് വിട്ടിട്ടാണ് മരിച്ചതെങ്കിൽ അയാൾക്ക് നോമ്പിന് പകരം കൊടുക്കേണ്ട അരി കൊടുക്കേണ്ടതുണ്ടല്ലോ, അത് കൊടുക്കാനുള്ള പൈസ മാറ്റിവെക്കണം. ഇതുപോലെ മാറ്റിവെക്കേണ്ട കാര്യമാണ് യഥാർത്ഥത്തിൽ എന്ത് ഹജ്ജിനുള്ള തുകയും. എത്രയോ ആളുകൾ കഴിവുണ്ടായിട്ടും ഹജ്ജിന് പോകാതിരിക്കുന്നുണ്ട്. അത് കുറ്റകരമായ അനാസ്ഥയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. പിന്നെ കുറെ ആളുകൾ ഹജ്ജിന് പോകാൻ തുടങ്ങിയത് ഹജ്ജിന്റെ ശ്രേഷ്ഠത ഉദ്ദേശിച്ചിട്ടല്ല, പലപ്പോഴും പേരിന് വേണ്ടിയാണ്. ആളുകൾ എന്താ പറയുക, നമ്മുടെ വീട്ടിൽ ജോലിക്കുന്ന പാത്തുമ്മാന്റെ മോമ്പരെ അജ്ജിന് പോയി, മനുഷ്യ നിങ്ങൾ അജ്ജിന് പോയില്ലല്ലോ ഓ എന്ന് പറയുമ്പോ മോശല്ലേ, നമ്മളെ വീട്ട് പാത്രം കഴിക്കുന്ന പാത്തുമ്മാന്റെ മോൻ അജ്ജിന് പോയിട്ട് ഞാൻ അജ്ജിന് പോയില്ല അറിഞ്ഞാല്. ഏയ്, അപ്പൊ അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയിട്ട് പോവുക, ആളുകളിടയിൽ ഹജ്ജ് ചെയ്തിട്ടില്ല അറിഞ്ഞാൽ മോശല്ലേ. ഈ രൂപത്തിലൊക്കെ ഹജ്ജിന് പോയാൽ ഒരിക്കലും തന്നെ അത് അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലാർഹമാവുകയില്ല, നിയ്യത്ത് ശരിയാകണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി നമ്മുടെ നാട്ടിൽ നിന്നും ഹജ്ജിന് പോകുന്ന ആളുകൾക്ക് സംഭവിക്കുന്ന പ്രധാനപ്പെട്ട ഒരു അബദ്ധമാണ്, സ്ത്രീകൾ ഹജ്ജിന് പോകുമ്പോൾ അവർക്ക് ബന്ധപ്പെട്ട പുരുഷൻ, മഹറമായ പുരുഷൻ, വിവാഹബന്ധം നിഷിദ്ധമായ അടുത്തൊരു ബന്ധു കൂടെ ഉണ്ടായിരിക്കണം എന്ന നിബന്ധന പല ആളുകളും പാലിക്കുന്നില്ല എന്നത് ഇന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഷെയ്ഖ് അബ്ദുൽ മസ്റൂർ അബ്ബാദുൽ ബദർ, അദ്ദേഹത്തിന്റെ തഫ്സീറുൻ നാസിഖ് എന്ന് പറയുന്ന പ്രസിദ്ധമായ അദ്ദേഹത്തിന്റെ ഹജ്ജിനെ കുറിച്ചുള്ള ഹാജിമാർക്കുള്ള കൃതിയിൽ പറയും പറയാണ്, ഹജ്ജും ഉംറയും നിർബന്ധമാകാനുള്ള നിബന്ധനകൾ എന്ന് പറയുന്നിടത്ത് ഹജ്ജ് വൽ ഉംറത്തു വാജിബാനി അലാ കുല്ലി മുസ്ലിമിൻ ആഖിലിൻ ബാലിഗിൻ ഹുർരിൻ ഖാദിരിൻ. ഹജ്ജും ഉംറയും നിർബന്ധമാണ് മുസ്ലിമായ, ബുദ്ധിയുള്ള, പ്രായപൂർത്തിയെത്തിയ, സ്വതന്ത്രനായ, കഴിവുള്ള ഏതൊരാൾക്കും. വതജീദുൽ മർആ ശർത്തം സാധിച്ച, പെണ്ണാണെങ്കിൽ ഈ പറഞ്ഞ അഞ്ച് നിബന്ധനയ്ക്ക് പുറമെ ആറാമതൊരു നിബന്ധന കൂടിയുണ്ട്, വഹുവ വുജൂദുൽ മഹ്റം അല്ലദി യുസാഫിറു മഅഹ, തന്നോടൊപ്പം യാത്ര ചെയ്യാൻ ഉണ്ടാകേണ്ട ഒരു മഹ്റം ഉണ്ടായിരിക്കുക എന്നത്. മഹ്റം ആരാണെന്ന് ഇൻഷാല്ലാ ഞാൻ ഇവിടെ വ്യക്തമായി തന്നെ വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ, അദ്ദേഹം ഇമാം സുന്ന എന്നറിയപ്പെടുന്ന അദ്ദേഹവും അതുപോലെ ലോകത്ത് ഏറ്റവും കൂടുതൽ അനുയായികൾ ഉണ്ടെന്ന് പറയപ്പെടുന്ന ഹനഫി മദ്ഹബിന്റെ ഇമാമായിട്ടുള്ള ഇമാം അബു ഹനീഫത്തുൽ കൂഫിയും, അവർ രണ്ടുപേരും ഹജ്ജ് വാജിബാകാനുള്ള ഷർത്തിൽപ്പെട്ടതാണ്. പെണ്ണിന് ഹജ്ജ് വാജിബാകാൻ ശാരീരികമായി കഴിവുണ്ട്, പണമുണ്ട് ഒക്കെ ഉണ്ട്, പക്ഷെ മഹറമില്ല എങ്കിൽ അവൾക്ക് ഹജ്ജ് നിർബന്ധമില്ല, മഹറമുണ്ടായാൽ മാത്രമേ അവൾക്ക് ഹജ്ജ് നിർബന്ധമാകുന്നുള്ളൂ എന്ന് തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഷെയ്ഖ് ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് വീണ്ടും പറയാണ്, വൽമർഅത്തുൽ ഖാദിറത്തു ബിബദനിഹ വമാലിഹ ലാ തകൂനു മുസ്തതിഅത്തൻ ഇല്ലാ ബിവുജൂദി മഹ്റമില്ലഹ. ശാരീരികമായും സാമ്പത്തികമായും കഴിവുള്ള ഒരു സ്ത്രീ, അവൾ ഹജ്ജിന് കഴിവുള്ളവളാവുകയില്ല അവൾക്ക് മഹ്റമുണ്ടായാലല്ലാതെ. വലാ യദ്ഖുലു അലൈഹ, എന്നിട്ട് അദ്ദേഹം ഹദീസ് ഉദ്ധരിക്കാണ് ലിഖൗലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, തെളിവെന്താണ്, റസൂലുള്ളാഹിന്റെ വാക്കാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുസാഫിറുൽ മർഅത്തു ഇല്ലാ മഅ ദി മഹ്റമിൻ, ഒരു മഹ്റമിന്റെ കൂടെ അല്ലാതെ ഒരു സ്ത്രീ യാത്ര ചെയ്യാവതല്ല. വലാ യദ്ഖുലു അലൈഹ റജുലുൻ ഇല്ലാ വമഅഹ മഹ്റമുൻ, അതുപോലെ ഒരു സ്ത്രീ അവളൊറ്റയ്ക്കുള്ള ഒരു വീട്ടിലേക്ക് മഹ്റമല്ലാത്തൊരു പുരുഷൻ അവിടെ കടന്നു ചെല്ലാൻ പാടില്ല. ഫഖാല റജുലുൻ യാ റസൂലല്ലാ, അപ്പോൾ ഒരാൾ ചോദിച്ചു, അല്ലാഹുവിന്റെ ദൂതരെ, ഇന്നി ഉരീദു അൻ അഖ്റുജ ഫീ ജൈശി കദാ വകദാ, ഞാൻ ഇല്ലാനിന്റെ യുദ്ധത്തിന് പോകാൻ വേണ്ടി പേര് കൊടുത്തിട്ടുണ്ട്. അതായത് ജിഹാദിന് വേണ്ടി യുദ്ധത്തിന്, ഇസ്ലാമിനുള്ള യുദ്ധത്തിന് പോകാൻ ഞാൻ പേര് കൊടുത്തിട്ടുണ്ട്. എന്റെ ഭാര്യയാകട്ടെ വംറഅത്തി തുരീദുൽ ഹജ്ജ, അവളാകട്ടെ ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുകയും ചെയ്യുന്നു, ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഉഖ്റുജ് മഅഹ, നീ ജിഹാദിന് പോകല്ല വേണ്ടത്, നീ അവളുടെ കൂടെ പോകണം, അവൾക്ക് മഹ്റമായിട്ട് നീ ഹജ്ജിന് പോകാണ് വേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞ മുത്തഫഖുൻ അലൈഹിയായ ഹദീസ് അവിടെ എടുത്ത് ഉദ്ധരിച്ചു. അപ്പൊ മഹ്റമിന്റെ ആവശ്യമില്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുമായിരുന്നു, അവളുടെ കൂടെ വിശ്വസ്തരായ ഒരു കൂട്ടം സ്ത്രീകളുണ്ടോ, അവർക്ക് കൂട്ടത്തിലാണോ പോകുന്നത് എങ്കിൽ അവളങ്ങ് പോയിക്കോട്ടെ, ജിഹാദ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമല്ലേ, നീ അതിന് പോയിക്കോ എന്നല്ല അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അത് ഒഴിവാക്കിയിട്ട് നീ എന്ത് വേണം, ഇതിലേക്ക് പോകണം എന്നാണ് അദ്ദേഹത്തോട്, ഇതാണ് അദ്ദേഹം തെളിവായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ യാത്ര ചെയ്യാൻ മഹ്റം വേണമെന്ന് പറഞ്ഞതിന് ചില ഹദീസുകളിൽ പിന്നെ ഒരു ദിവസം യാത്ര ചെയ്യാൻ, അതായത് ഒരു രാവും പകലും ദൈർഘ്യമുള്ള യാത്ര, ചിലതിൽ ഒരു ബരീദ്, ബരീദ് എന്ന് പറഞ്ഞാൽ ശരിക്ക് ഒരു 12 മൈലെന്ന് ചിലർ പറയാറുണ്ട്, ഒരു പകുതി ദിവസം യാത്ര, അല്ലെങ്കിൽ 2 ദിവസം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഹദീസുകളിൽ കാണാൻ സാധിക്കും. അപ്പൊ ചില ആളുകൾ അവർക്ക് സൗകര്യത്തിന് വേണ്ടി അങ്ങനെയൊക്കെ പറയും. നമ്മുടെ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം എന്തായാലും 3 ദിവസം കൊണ്ട് അജിന് പോയിട്ട് വരാൻ കഴിയില്ലല്ലോ, എവർക്കും സാധ്യമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊന്നും ഇവിടെ ബാധകമാകുന്ന കാര്യമല്ല. ഇനി ചില ആളുകൾ അതെല്ലാം വ്യാഖ്യാനിച്ചിട്ട് ഹദീസിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, 3 ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ട്, 2 ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയാമല്ലോ. അതിനെ സംബന്ധിച്ച് ഇമാം നവവി റഹിമഹുല്ല ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകളെ സംയോജിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറയാണ്, കാലൽ ഉലമ, പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ഇഖ്തിലാഫു ഹാദിഹിൽ അൽഫാൽ ലിഖ്തിലാഫി സായിലീന വഖ്തിലാഫിൽ മവാത്തിൻ, ഹദീസിന്റെ പദങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഈ വ്യത്യാസങ്ങൾ ചോദിക്കുന്ന ആളുകളുടെ വ്യത്യാസത്തിനനുസരിച്ചും ചോദിക്കുന്ന സന്ദർഭത്തിന്റെ വ്യത്യാസത്തിനനുസരിച്ചുമാണ്. വലീസ ഫിൻ നഹി അനി സലാസതി തസ്രീഹും ബിബാഹത്തിൽ യൗമി വല്ലൈൽ അവിൽ ബരീദ്, കണ്ടോ, മൂന്ന് ദിവസം ഉള്ള യാത്ര അത് പാടില്ല എന്ന് പറഞ്ഞാൽ രണ്ടു ദിവസം പറ്റും, അല്ലെങ്കിൽ അര ദിവസം പറ്റും, ഒരു ദിവസം പറ്റും എന്നതിന്റെ അർത്ഥമില്ല, കണ്ടോ. എന്നിട്ട് അദ്ദേഹം ശിഖ് വീണ്ടും ബൈഹഖിയെ ഉദ്ധരിക്കാണ്, كأنه صلى الله عليه وسلم سئل عن المرأة تسافر ثلاثا بغير محرم. റസൂലിനോട് ചോദിക്കപ്പെട്ടത് പോലെയാണിത്. ഒരാൾ വന്നിട്ട് ചോദിച്ചു, മൂന്ന് ദിവസം മഹറം ഇല്ലാതെ യാത്ര ചെയ്യാൻ പറ്റുമോ? ഫഖാല ലാ. വസൂലാൻ സഫരിയ യൗമൈൻ, രണ്ട് ദിവസം പറ്റുമോ ഗൈറു മഹറമിൻ, മഹറം ഇല്ലാതെ? ഫഖാല ലാ. വസൂലാൻ സഫരിയ യൗമൻ, ഒരു ദിവസം പറ്റുമോ എന്ന് ചോദിച്ചു. ഫഖാല ലാ. വഖദാലിക്കൽ ബരീദ്, അര ദിവസം പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോഴൊക്കെ ഇല്ലാതെ വന്നു. ഫാദാ കുല്ലും മിന്നും മാസം, ഇത് ചോദിച്ച ആളുകളൊക്കെ വ്യത്യസ്ത ആളുകളാണ്, വ്യത്യസ്ത സന്ദർഭങ്ങളിലാണ്, ഓരോരുത്തരും അവർ ചോദിച്ച കാര്യം റിപ്പോർട്ട് ചെയ്തേ എന്നേ ഉള്ളൂ. കണ്ടോ, മറ്റൊരാളുടെ റിപ്പോർട്ടിൽ വ്യത്യസ്തമായി വേറൊരാളുടെ റിപ്പോർട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് വ്യത്യസ്ത സന്ദർഭങ്ങളിൽ കേട്ടതാണ്. രണ്ടും കേട്ട ചില ആളുകൾ ഉണ്ടാകും, അയാൾ ഇതും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും, അതും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. എല്ലാം സഹീഹായ റിവായത്തുകളാണ്. സഫർ എന്ന് പറയാവ എത്ര യാത്ര ചെയ്യണം എന്ന ഒരു നിർവചനം ഇതിലൊന്നും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടില്ല. അവ മഹറമില്ലാതെ യാത്ര ചെയ്യാവുന്ന യാത്ര ഒരു ദിവസമാണെന്നോ രണ്ടു ദിവസമാണെന്നോ മൂന്ന് ദിവസമാണെന്നോ എന്നും ഇതുകൊണ്ട് നിജപ്പെടുത്താവുന്നതല്ല. വരം യുലിദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തഹദീദ അഖല്ലിമായി സമ്മാ സഫറൻ, സഫർ എന്ന് പറയാൻ ഏറ്റവും ചുരുങ്ങിയത് എത്ര യാത്ര വേണം എന്നൊന്നും ഈ ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ നിർണയിച്ചു പറഞ്ഞിട്ടില്ല. ഇത് ഞാൻ ഇമാം നവവിയുടെ വാദങ്ങളാണ് വായിക്കുന്നത്. ബൈഹഖിയെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു, വീണ്ടും അദ്ദേഹം പറയുന്നു, ഫൽ ഹാസിലു അന്ന കുല്ലമാ യുസമാ സഫറൻ തുൻഹ അൻഹുൽ മർഅത്തു ബിഗൈരി സൗജിൻ ഔ മഹ്റമിൻ. അതുകൊണ്ട് ചുരുക്കി പറഞ്ഞാൽ യാത്ര എന്ന് പറയാവുന്ന ഒരു യാത്രയാണോ എങ്കിൽ ഭർത്താവോ ബന്ധപ്പെട്ട മഹ്റമോ കൂടെ ഇല്ലാതെ യാത്ര ചെയ്യുന്നതിൽ നിന്നും പെണ്ണിനെ വിലക്കപ്പെടേണ്ടതാണ്. സവാഉൻ കാന സലാസത അയ്യാമിനോ യൗമൈനോ യൗമൻ ഔ ബരീദൻ, അത് മൂന്ന് ദിവസമോ രണ്ട് ദിവസമോ ഒരു ദിവസമോ അര ദിവസമോ ആകട്ടെ, യാത്ര എന്ന് നാട്ടിലെ നടപ്പനുസരിച്ച് പറയോ അത് പാടില്ലാത്തതാണ്. ഔഗൈറു ദാലിക്, ഇനി അത് ഈ പറഞ്ഞ മൂന്നും രണ്ടും ഒന്നും അല്ല, അതല്ലാത്തതാണെങ്കിലും ശരി. ലിരിവായത്ത് ഇബ്നു അബ്ബാസ് അൽ മുത്ലഖ, ഇപ്പൊ ഇവിടുന്നൊക്കെ ഗൾഫിലൊക്കെ പോകും, ഇവിടുന്ന് കയറ്റി വിട്ട് ഒന്നര മണിക്കൂറുള്ളൂ, അത് രണ്ടു മണിക്കൂറുള്ളൂ എന്ന് പറയും അല്ലേ, അപ്പൊ ഇതിനൊന്നും പെടൂല, പറ്റുമോ? പറ്റൂല. ഇവിടുന്ന് കയറ്റി വിട്ടു, അവിടെ സ്വീകരിക്കാൻ ആളുണ്ടാവും. പലപ്പോഴും ബാംഗ്ലൂർ ഇറങ്ങേണ്ട പ്ലെയിൻ അവിടെ കാലാവസ്ഥ മോശമാണ്, അതുകൊണ്ട് അങ്ങ് അപ്പുറത്ത് ചെന്നൈയിലാ പോയി ഇറങ്ങിയത്, ഇവിടെ കാത്തുക്കണം മേപ്പുട്ടോക്കിക്കുക, എന്തായിരിക്കും അവസ്ഥ, അവളെന്തായിപ്പോവും? ആരും ഏൽപ്പിച്ചിട്ടൊന്നുണ്ടല്ലോ, ഇവിടുന്ന് കയറ്റി വിടെ നേരെ ബാംഗ്ലൂർ എത്തണല്ലോ, അവിടെ ആള് സ്വീകരിക്കാനുണ്ട്, എന്നാലും പലപ്പോഴും വിചാരിക്കുക. അതുകൊണ്ട് ഷേഖുമാരോട് ചോദിച്ചിട്ടുണ്ട്, റിയാദിലുള്ള പെൺകുട്ടികൾ, പഠിക്കുന്ന പെൺകുട്ടികൾ അവർ ഹോസ്റ്റലിൽ പൂട്ടുമ്പോ നേരത്തെ നേരെ അങ്ങോട്ട് ജിദ്ദയിലെ ഒറ്റക്ക് പ്ലെയിന് പോകാൻ പറ്റുമോ, അല്ലെങ്കിൽ ഒറ്റക്ക് ഉമ്രക്ക് പോകാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചോ, പാടില്ല എന്നാണ് ഒരു മക്കൾ ഫത്വ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ ഈ കാര്യം മനസ്സിലാക്കണം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുണ്ട് ഈ ഹദീസ്, ലാ തുസാഫിരിൽ മർആ, പെണ്ണ് യാത്ര ചെയ്യരുത് എന്ന് നിരുപാധികമാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഫത്ഹുൽ ബാരി ഇപ്പോ ഹനഫി മദ്ഹബിലൊക്കെ മൂന്ന് ദിവസം എന്നത് യഖീനായ വിഷയമാണ്, അവിടെ മൂന്ന് ദിവസം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അതിനെ വിമർശിച്ചുകൊണ്ട് ഫത്ഹുൽ ബാരി പറഞ്ഞു, വനൂഖില ബി അന്ന റിവായത്തൽ മുത്ലഖ ശാമിലത്തുൽ ലികുല്ലി സഫർ, യാത്ര എന്ന് യാത്ര ചെയ്യരുത് എന്ന് നിരുപാധികം പറഞ്ഞ റിപ്പോർട്ട്, ആ റിപ്പോർട്ട് എല്ലാ യാത്രയെയും ഉൾക്കൊള്ളുന്നതാണ്. വയമ്പതി അല്ലഹുദ് ബിഹാ, അതുകൊണ്ട് അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. വതർഹുമാ അദാഹ ഫഇന്നഹു മസ്കൂകും ഫീ, രണ്ടെന്നും മൂന്നെന്നും അരയെന്നും ഒന്നെന്നും ഒക്കെ പറഞ്ഞത് അതെല്ലാം ശക്കുള്ള വിഷയങ്ങളാണ്. യാത്ര തന്നെ പാടില്ല എന്ന പൊതുവായി പറഞ്ഞ ഹദീസാണ് ഈ കാര്യത്തിൽ സ്വീകരിക്കേണ്ടത്. ഇത് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ, ചില ആളുകൾ ഇങ്ങനെയൊക്കെ ന്യായീകരിച്ചുകൊണ്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നതിനെ പലപ്പോഴും ന്യായീകരിക്കാറുണ്ട്. ഇപ്പൊ ഷാഫിഈ മദ്ഹബുകാരാണല്ലോ കേരളത്തിൽ അധികവും. ഷാഫിഈ മദ്ഹബില് ഒരു കൂട്ടം വിശ്വസ്തരായ സ്ത്രീകളുടെ ഒരു കൂട്ടമുണ്ടെങ്കിൽ കൊണ്ടുപോകാം എന്ന് വാദിക്ക് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു. കാരണം എന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാർ റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് ഒരുമിച്ച് ഹജ്ജിന് പോകാൻ വേണ്ടി ഖലീഫ ഉമർ അനുമതി കൊടുത്തു. അപ്പൊ കൂടെ അയച്ച് അബ്ദുറഹ്മാൻ ബിൻ ഔഫിനെയും അതുപോലെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെയും ആയിരുന്നു. വളരെ അത് ഉമർ റളിയല്ലാഹു അൻഹു അത് വളരെ ആലോചിച്ച് പറ്റുമോ പറ്റൂലേ പറ്റുമോ പറ്റു സംശയിച്ചിട്ട് അവസാന അനുവാദം കൊടുത്തു. വളരെ സുരക്ഷയോട് കൂടിയിട്ട് ആളുകളെ കേൾപ്പിച്ച് ആരും അടുത്തു വരികയോ മറ്റോ ചെയ്യരുതെന്ന് പറഞ്ഞ് വളരെ സുരക്ഷയിലാ കൊണ്ടുപോയത്.
മാത്രമല്ല ഉമ്മഹാത്തുൽ മുഅ്മിനീ യാത്ര എങ്ങനെ പർദ്ദയും ശരീരം മുഴുവൻ മൂടുന്ന പർദ്ദക്ക് പുറമേ ഒട്ടകക്കട്ടിലിൽ കൂടാരത്തിലായിക്കൊണ്ട് ഒട്ടകത്തിന്റെ പുറത്താണ് എത്തിയാൽ അവിടെ ഒട്ടകക്കട്ടിൽ ഇറക്കി വെക്കുക ചെയ്യുക. അങ്ങനെ പോയ സംഗതിയാണ് ഇപ്പൊ ചില ആളുകൾ എന്ത് ചെയ്യുന്നത്, വിശ്വസ്തരായ ഒരു കൂട്ടം പെണ്ണുങ്ങളുണ്ടെങ്കിൽ പോകാം എന്ന് പറയുന്നത്. ഹജ്ജിനോണോരൊക്കെ വിശ്വസ്തന്മാരാണെന്നാണല്ലോ വെപ്പ്, വിശ്വസ്തരായ പെണ്ണുങ്ങളാണെന്നാണല്ലോ. പിന്നെ ഉസ്താദില്ലേ, ഉസ്താദിന്റെ ഒപ്പം അയക്കാൻ നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന പല ഗ്രൂപ്പുകളെ അവസരദാര്യങ്ങള് 100 ആളുണ്ടെങ്കിൽ 80 പെണ്ണുങ്ങളും 20 ആണുങ്ങളും ആയിരിക്കും. അവിടെ സൗദിയിൽ നിയമമുണ്ട്, വിസ അടിക്കണം എന്നുണ്ടെങ്കിൽ പെണ്ണിന്റെ കൂടെ ആണിന്റെ പേരും കൂടി കൂട്ടി അടിക്കണം. ഇപ്പൊ നിയമത്തിന് മാറ്റം പറ്റി പറഞ്ഞേക്കണേ അള്ളാഹു ആലം. അത് എന്തിനാ നിയമം വെച്ചത്, ഇത് അവിടെ ഉള്ളതുകൊണ്ട്, ഈ നിയമം അവിടെ ഉള്ളതുകൊണ്ടാണ്. അപ്പൊ ട്രാവൽസിയർ എന്താ കാറ്റോ, ഈ 20 ആളെയും കൂടി 80 പെണ്ണുങ്ങളൊപ്പം ഉണ്ടാക്കും. അങ്ങനെ ഒന്നില് ഈ ഒരാൾക്ക് പിന്നെ ഒരു പെണ്ണിന്റെ പേരടിച്ചിട്ടും ഓളെ അമ്മാവനാണിട്ട്, വേറൊന്നിൽ ഓളെ എളാപ്പേ എന്നിട്ട്, വേറൊന്നിൽ വല്യപ്പ എന്നിട്ടുണ്ടാവും. ഇതൊന്നും ഒന്നുമല്ല. ഈ പറഞ്ഞ 20 പെണ്ണുങ്ങളെയും ഈ പുറണ കൂട്ടത്തിലുള്ള മുസ്ലിയാരും അതുപോലുള്ള അപ്പോ മൗലവിയും അല്ലെങ്കിൽ അവിടെ ഹാജിമാരെയും ഒക്കെ കൂടി കൂട്ടിയടിക്കും. അത് നോക്കലെന്നല്ല, ഒരു പെണ്ണ് 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 ഒരു പെണ്ണ് ഒരു പെണ്ണ് 3 ആണ് 4 ആണ് അങ്ങനെ എടുത്താൽ അടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരും. ഇത് എപ്പോഴാ ചിരിയാന്നറിയോ, അവിടെ നിന്ന് പോരാൻ നേരത്തതിൽ ഒരു പുരുഷന് പെട്ടെന്ന് സുഖമില്ലാണ്ടായി, ഓൻ അഡ്മിറ്റായി എങ്കിൽ ഓന്റെ ഇതിൽ കുത്തിയ കുറെ പെണ്ണുങ്ങളുണ്ടാവുമല്ലോ, അന്യ പെണ്ണുങ്ങൾ സീലടിച്ചിട്ടുണ്ടാവുമല്ലോ, ഓലവിടെ പിടിച്ചെക്കും. ഓനിങ്ങോട്ട് പോരാൻ ശ്രമിച്ചാൽ എവിടെ എന്റെ കൂടെ ഉള്ള പെണ്ണുങ്ങൾ നിയോഗിക്കും, പെണ്ണുങ്ങളിൽ നിന്ന് പോരാൻ ശ്രമിച്ചാൽ എന്റെ കൂടെ ആണ് അവിടെ നിയോഗിക്കും എയർപോർട്ടിൽ നിന്ന്. അപ്പോഴാണ് സംഗതി തിരിയ. ഇത് സ്ഥിരമായി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. മാത്രമല്ല സുഹൃത്തുക്കളെ, പുണ്യ സ്ഥലങ്ങളിൽ ചെന്നിട്ട് അന്യ പെണ്ണുങ്ങളെയും കൂട്ടി നടക്കേണ്ട ഗതികേടാണ്. എനിക്കൊന്ന് ഒറ്റയ്ക്ക് തവാഫിന് വേണ്ടി ഇന്റെ ആരുമില്ലട്ടോ, നിങ്ങളൊന്ന് പോരോ, ഏയ് കൂടെ വന്ന രാജിനോട് ആയിക്കോട്ടെ നമുക്ക് പോകാം, എന്നിട്ട് പാതിരാക്ക 1 മണിക്ക് 2 മണിക്ക് കണീറ്റിട്ട് ഓളയും കൂട്ടി പോവുക. ആര്? അന്യ പെണ്ണുങ്ങൾ. ആ 5 പെണ്ണുങ്ങളുണ്ടാവും, അല്ലെങ്കിൽ മുസ്ലിയാരെ ഒന്നിച്ച് എണീപ്പിച്ചിട്ട് ഒത്തരിത്തിനെയും കൂടി കൂട്ടിക്കൊണ്ടോവും. തവാഫിന്റെ അടുത്ത് തിരക്കും വന്ന് ഓറിനെ പിടിച്ചില്ല എന്നെങ്കിൽ എന്റെ കഥ കഴിഞ്ഞേനെ. ആരായി ഓറ്? അന്യപുരുഷൻ. എവിടുന്നാ പിടിക്കണത്? ഹറമെന്ന്. എന്താപ്പാ ഹജ്ജിന്റെ ഒപ്പറിന്റെയൊക്കെ കോലം, മനസ്സിലായില്ലേ? ഹജറിലസത് മുത്താൻ വേണ്ടി വരെ നട്ടപ്പാതിര കന്യ പെണ്ണുങ്ങളെയും കൊണ്ട് പോകണാണ്. എന്നിട്ട് ഇങ്ങനെ മൂല്യരും കുറെ പെണ്ണുങ്ങളും ഇങ്ങനെ നടക്കുന്നതാണ്. ഇതെല്ലാം സുഹൃത്തുക്കൾ, ഇതെല്ലാം വളരെ തെറ്റായ സംഗതികളാണ്. അതിന്റെ പേരിൽ ഉണ്ടാകുന്ന കഥകളൊക്കെ ഇപ്പൊ വാട്സപ്പിലും മറ്റൊക്കെ നമ്മൾ കേൾക്കുന്നില്ലേ? ആ ചങ്ങായിന്റെ പെണ്ണിനെ കൊണ്ടുപോയി അങ്ങനെ പറഞ്ഞു, എന്റെ കുട്ടിനെടുക്കലും ലാളിക്കലും ഒക്കെ തുടങ്ങി, പിന്നെ അവസാനം ഓളേറ്റ് കമ്പനിയായി, ഇപ്പൊ ഞാനവളെ ഒഴിവാക്കേണ്ടി വന്നത് വാട്സപ്പിൽ കരഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇവിടെ പറയുന്നത് ഇസ്ലാമിന്റെ നിയമം പാലിക്കാത്തതുകൊണ്ടല്ലേ. മഹറമില്ലേ, അവൾക്ക് എന്തില്ല, നിർബന്ധമല്ല. പിന്നെന്താ വെച്ചാൽ ഇവിടുന്ന് ചില ആളുകൾ പറയും, എന്റെ മാപ്പിള വരും അവിടെ ഹജ്ജിന് എന്നെ സഹായിക്കാൻ. ഇവിടുന്ന് ആളുണ്ട്, അവിടുന്ന് ആളുണ്ട്, പോണ വഴിക്ക് മാത്രം ആളില്ലാത്തുള്ളൂ. ഈ വരവെപ്പളാ നിര്യങ്ങള്. ദുൽഹജ്ജ് 8-നാണ് ഹജ്ജ് തുടങ്ങാന്നുണ്ടെങ്കിൽ ഓൻ 7-ന്റെ അന്ന് രാത്രിയാ വരിക, അതെന്നെ ചിലപ്പോ വരാൻ പറ്റൂല. ഓന് ചിലപ്പോ പെർമിഷനൊന്നും ഉണ്ടാവില്ല, ഞാൻ ഇന്ന് വരാൻ പറ്റൂല, അറഫ കഴിഞ്ഞ് പിറ്റേന്ന് വരാൻ. അങ്ങനെ 2 ദിവസം വന്ന് ചായയൊക്കെ കുടിച്ച് കൂടെ റൂമിലൊക്കെ ഇരുന്ന് അത് പോവുകയും ചെയ്യും. ഇതാപ്പോ നോക്കല്. അല്ലാതെ 40 ദിവസം 45 ദിവസത്തെ പാക്കേജിൽ 45 ദിവസം ഈ ബന്ധു കൂടെ ഉണ്ടാവുമോ? ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടിൽ നടന്നു വരുന്ന ഈ രീതി തെറ്റായ രീതിയാണ് എന്നതിൽ യാതൊരു സംശയമില്ല. കളവ് എഴുതി കൊടുത്തിട്ടാണ് ഹജ്ജിന് കൊണ്ടുപോകുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാര്, മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരെന്ന് പറഞ്ഞാൽ ഉമ്മഹാത്തുൽ മുഅ്മിനീനാണ്, മുഅ്മിനീങ്ങളുടെ എല്ലാവരും ഉമ്മമാരാണ്. അവരെ ശല്യം ചെയ്യാനോ ബുദ്ധിമുട്ടിക്കാനോ ആരും ഉണ്ടാവില്ല. വളരെ ബന്ധവസ്ഥിലാണ് പോയതും. പിന്നെ ചില ആളുകൾ ഉദ്ധരിക്കാറുള്ളത്, അവസാന കാലത്ത് വമ്പിച്ച അവസാന കാലം എന്ന അർത്ഥത്തിലല്ല, ഒരു കാലത്ത് നല്ല നിർഭയത്വത്തിന്റെ കാലം വരും. അന്ന് അങ്ങകലെ ഹീറയിൽ നിന്ന് ഒരു പെണ്ണ് ഒറ്റക്ക് വന്ന് സവാഫ് ചെയ്ത് തിരിച്ചു പോകാം, അള്ളാഹുവിനല്ലാതെ ആരുകൾക്ക് പേടിക്കേണ്ടിയില്ല, അങ്ങനത്തെ ഒരു കാലം വരാനിരിക്കുന്നു എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അർത്ഥം അങ്ങനെ പോകാന്നാണോ? ഒരു അപ്പൊ ഒരാളും വേണ്ട, വേറെ പെണ്ണുങ്ങളും വേണ്ട, ഒന്നും വേണ്ട, ഒറ്റക്ക് പെണ്ണ് എത്ര ദൂരത്തും പുറപ്പെട്ടു പോകാന്ന് വ്യാഖ്യാനിക്കണം. അതിന് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നിർഭയത്വത്തിന്റെ വിശാലത ബോധ്യപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു. അത്രമാത്രം നിർഭയത്വം ഉണ്ടാകും ഒരു പെണ്ണിന് എത്ര ദൂരത്തും വന്നിട്ട് ഒമ്രജന്നെ തവാഫ് ചെയ്തിട്ട് തിരിച്ചു പോകാൻ മാത്രം നിർഭയത്വം ഈ നാട്ടിൽ വരാനിരിക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്തിയതാണ്. അല്ലാതെ അങ്ങനെ പോകാം എന്ന് അനുവദിച്ചതല്ല. കാരണം അള്ളാഹുന്റെ റസൂലിന്റെ വ്യക്തമായ നിരോധനമില്ല, അങ്ങനെ പോകരുത്, ലാ തുസാഫിർ, അവിടെ യാത്ര ചെയ്യരുത് എന്ന് വ്യക്തമായി തന്നെ പറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് പുണ്യസ്ഥലങ്ങളിൽ അന്യ പുരുഷന്മാരുമായിട്ട് ഇടപഴകേണ്ട ഗതികേട് പെണ്ണുങ്ങൾക്ക് പലപ്പോഴും വന്നുപോകും. എന്തെങ്കിലും ചെറിയ അസുഖമൊക്കെ വന്നാൽ, ബുദ്ധിമുട്ടിയാൽ, അങ്ങനെ പല സന്ദർഭങ്ങളിലും അന്യ പുരുഷന്മാരെ ആശ്രയിക്കേണ്ടി വരും. അത് അധികം ഉസ്താദായിരിക്കും, അല്ലെങ്കിൽ കൂട്ടത്തിലുള്ള ഏതെങ്കിലും അയലോക്കക്കാരനെ മറ്റേ ഏൽപ്പിച്ചതായിരിക്കും. അതെല്ലാം ഇസ്ലാം നിഷിദ്ധമാക്കിയ സംസാരങ്ങളിലേക്കും ഇടപെടലുകളിലേക്കും ഒക്കെ അത് എത്തിക്കും. കാരണം ഹജ്ജ് ശരിയാകണമെങ്കിൽ മൻ ഹജ്ജലില്ല, ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി ഹജ്ജ് ചെയ്തു, ഫലം യർഫുസ് ഒരു തരം സ്ത്രീ സല്ലാപങ്ങളിലും ഏർപ്പെട്ടിട്ടില്ല, വലം യഫ്സുഖ് ഒരു അധർമ്മവും പ്രവർത്തിച്ചിട്ടില്ല, എന്നാലാണ് റജാക്ക യൗമി വലദത്തുഹു ഉമ്മുഹു തന്റെ ഉമ്മ പ്രസവിച്ച കുട്ടിയെ പോലെയാൽ നിഷ്കളങ്കനായി തിരിച്ചു വരുമെന്ന് പറഞ്ഞത്. അപ്പൊ അന്യ സ്ത്രീകളുമായിട്ട് സംസാരിക്കാൻ, ഷെയ്ത്താന് മക്കത്തും ഹറമിലും എല്ലായിടത്തും ഉണ്ടല്ലോ, അന്യ പുരുഷ സ്ത്രീകളായിട്ട് സംസാരിക്കാനും ഇടവേകാനും, എനിക്കൊന്ന് കാരക്ക വാങ്ങിത്തരോ, എനിക്കൊന്ന് മറ്റ് വാങ്ങിത്തരോ, എനിക്കൊന്ന് കുറച്ച് സാധനം വാങ്ങട്ടെ, നിങ്ങളൊന്ന് പോരോ, ഇങ്ങനെ അന്യ പുരുഷന്മാരെ കുട്ടി ഇങ്ങനെ നടക്കേണ്ട ഗതികേടൊക്കെ വരുന്ന എന്തുകൊണ്ടാ? ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇതിനൊക്കെ പറയലെന്താരും നിർബന്ധിതാവസ്ഥ. എടോ നിർബന്ധിതാവസ്ഥ നമ്മൾ ഉണ്ടാക്കിയതല്ലേ? നിർബന്ധിതാവസ്ഥയിൽ ഇതൊക്കെ പറ്റൂലെന്ന് ചോദിച്ച് നിർബന്ധിതാവസ്ഥ നമ്മൾ ഉണ്ടാക്കുക, എന്നിട്ട് നമ്മളതിന് ന്യായം പറയാ, നിർബന്ധിതാവസ്ഥ ചൂണ്ടിക്കാട്ടിട്ട് ജായിസാണെന്ന് പറയാ. അത് ജായിസാകുന്ന പ്രശ്നമല്ല. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി ആരൊക്കെയാണ് മഹറം, അതും വ്യക്തമായിട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഞാൻ അൽ മുഗ്നി ഫീ ഫിഖ്ഹിൽ ഹജ്ജ് വൽ ഉംറ എന്ന ഗ്രന്ഥത്തിൽ വൽ മഹാരിമു മിനൻ നസബി, കുടുംബ ബന്ധത്തിലൂടെ മഹറമാകുന്നത് ഒന്ന് ഉപ്പമാ, സ്വന്തം ഉപ്പ അല്ലെങ്കിൽ ഉപ്പാന്റെ ഉപ്പ അല്ലെങ്കിൽ ഉമ്മാന്റെ ഉപ്പ, സ്വഭാവം മിൻ ജിഹത്തിൽ അബി അവിൽ ഉമ്മി, ഇങ്ങനെ ഉപ്പയോ വല്ലിപ്പയോ, അതുപോലെ തന്നെ അബിന മക്കൾ, സ്വന്തം ആൺമക്കൾ അല്ലെങ്കിൽ അബിന ഉൽ അബിന, ആൺമക്കളുടെ ആൺമക്കൾ, അബിന ഉൽ ബനാത്ത് അല്ലെങ്കിൽ സ്വന്തം പെൺകുട്ടികളുടെ ആൺമക്കൾ, വൈ നെത്ര പേരക്കുട്ടികളുടെ കൂടെയും പോകാം. പിന്നെ അല്യഹ്വ സഹോദരന്മാർ, അത് വാപ്പയുമ്മ ഒത്ത സഹോദരനാകാം, വാപ്പയൊത്ത സഹോദരൻ ഉമ്മയൊത്ത സഹോദരനാട്ടെ, സഹോദരന്മാർ. അതുപോലെ തന്നെ അബ്ന ഉല്യഹ്വ സഹോദരന്മാരുടെ മക്കൾ, ആങ്ങളമാരുടെ കുട്ടികൾ, അത് ഈ പറഞ്ഞ പോലെ വാപ്പിയുമ്മയൊത്ത സഹോദരനാകാം, വാപ്പയൊത്തതോ ഉമ്മയൊത്തതോ ആകാം, അവരുടെ മക്കളുടെ കൂടെയും പോകാവുന്നതാണ്. അതുപോലെ അല്ല അമാം പിതൃ സഹോദരന്മാർ, ഉപ്പാന്റെ അനിയനോ ജ്യേഷ്ഠനോ ഒക്കെ ഉള്ള ആളുകളുണ്ടല്ലോ, അതും ഈ പറഞ്ഞ പോലെ ഉപ്പയൊത്തോ ഉമ്മയൊത്തതോ അല്ലെ ഉപ്പ ഉമ്മയൊത്തതോ ആ അങ്ങനെ അമ്മാണത് എന്ന് പറഞ്ഞാൽ പിതൃവ്യനാണ്. അതുപോലെ അല്ല അഹ്വാൽ അമ്മാവന്മാര്, ഇവിടെ കാരണവന്മാര് എന്നല്ലോ, ഉമ്മാന്റെ ആങ്ങളമാര്, അതും പറ്റും. അതും ഈ പറഞ്ഞതുപോലെ തന്നെ ഇതാണ് കുടുംബ ബന്ധം വഴിക്കുണ്ടാകുന്ന മഹറമുകൾ. എത്ര ആളുടെ വാപ്പയോ വാപ്പാന്റെ വാപ്പയോ, മക്കളോ മക്കളോ മക്കളോ, ഇങ്ങനെ സഹോദരങ്ങളോ സഹോദരങ്ങളോ മക്കളോ. അതുപോലെ തന്നെ ഇനി റലായിലുകൾ ഉണ്ടാകുന്നത്, റലായെന്ന് പറഞ്ഞാല് പിന്നെ മുലകുടി ബന്ധത്തിലൂടെ, അതിപ്പോ കുടുംബ ബന്ധത്തിലൂടെ ഹറാമാകുന്നതൊക്കെ മുലകുടി ബന്ധത്തിലൂടെയും ഹറാമാകും. ഇപ്പോ ഒരു കുട്ടി മറ്റൊരു ആളുടെ പെണ്ണിനെ മുല കുടിച്ച്, അത് ഇത്ര തവണ കുടിക്കണമെന്നും ആ ഭക്ഷണം കഴിക്കാത്ത പ്രായത്ത് മുല മാത്രം കുടിക്കുന്ന പ്രായത്ത് കുടിക്കണമെന്നും ഒക്കെ നിബന്ധനകളൊക്കെ ഉണ്ട്. അങ്ങനെ മുലകുടി ബന്ധം സ്ഥാപിക്കപ്പെട്ടാൽ അഞ്ച് കുട്ടികളുള്ള ഒരു ഉമ്മാന്റെ മുലയാണ് കുടിച്ചെങ്കിൽ ഈ കുട്ടി ആറാമത്തെ കുട്ടിയായി അവരെ കൂട്ടത്തിൽ ഒരാളായി, മനസ്സിലായില്ലേ? അപ്പൊ ആ സഹോദരങ്ങൾ, ഈ കുട്ടിക്ക് സഹോദരൻ, ഈ കുട്ടിന്റെ മറ്റുള്ളവർക്ക് സഹോദരങ്ങളല്ല, അതും അതിലൂടെയും ഉണ്ടാകാം. അതുപോലെ തന്നെ അൽ മഹാരിമ ബിൽ മുസാഹറ, കെട്ടുബന്ധം കൊണ്ടുണ്ടാകുന്ന മഹറമുകൾ, അതാരൊക്കെയാണ്? അബ്ന ഉസ്സൗജി ഭർത്താവിന്റെ മക്കൾ, ഭർത്താവ് വേറെ കല്യാണം കഴിച്ചതിലുള്ള മക്കൾ, സ്വന്തം മക്കളെ പോലെ തന്നെയാണ് അതിലെ പേരക്കുട്ടികളും. സവാഉൻ കാനു അബ്ന ഔലാദിഹി സുഖൂർ അവിൽ ഇനാസ്, ഭർത്താവ് വേറെ കല്യാണം കഴിച്ച അയാളുടെ മക്കളുടെ മക്കളുടെ കുട്ടികളും ആകാം, അത് ആൺകുട്ടികളുടെ പെൺകുട്ടികളുടെ മക്കളാകട്ടെ, ആൺകുട്ടികളും ആകാം. ഇനി ആബാ ഉസ്സൗജ്, അതുപോലെ തന്നെ ഭർത്താവിന്റെ വാപ്പ, ഭർത്താവിന്റെ ഇത് അമ്മോശൻ അദ്ദേഹം, അതുപോലെ തന്നെ അയാളുടെ വാപ്പുണ്ടെങ്കിൽ അതും ആകാം. അതുപോലെ ആൺ വാപ്പാന്റെ ഭാഗത്തൂടെ ആട്ടെ, ഉമ്മാന്റെ ഭാഗത്തൂടെ ആട്ടെ, ആബാ ഉസ്സൗജ് പറ്റും. ഇനി അസ്വാജുൽ ബനാത്ത്, പെൺകുട്ടികളെ കല്യാണം കഴിച്ച പുരിയാപ്പിളമാര്, അവരും മഹറമാണ്. അസ്വാജു ബനാത്തിൽ അബിന, അതുപോലെ തന്നെ പെൺകുട്ടികളുടെ ആൺകുട്ടികളുടെ മകളെ, മകന്റെ മകളെ, പേരക്കുട്ടിയെ കല്യാണം കഴിച്ച കുട്ടിയും, അതെന്താവും? ഇവർക്ക് മഹറമാണ്. വാസ്വാജ് ബനാത്തിൽ ബനാസ്, അതുപോലെ തന്നെ പെൺമകളുടെ സ്വന്തം മകളുടെ മകളെ കല്യാണം കഴിച്ചാലും, മകന്റെ മകളെയോ മകളുടെ മകനെയോ കല്യാണം കഴിച്ചവരും. അതുപോലെ തന്നെ അസ്വാജുൽ ഉമ്മഹാത്ത്, ഉമ്മാനെ വേറൊരുത്തം കല്യാണം കഴിച്ച്, എന്നാൽ അയാളും എന്താണ്, ഇവൾക്ക് മഹറമാണ്. പക്ഷെ അതിന് നിബന്ധനയുണ്ട്, കല്യാണം കഴിച്ച് പക്ഷെ ബന്ധപ്പെടുന്നതിന് മുമ്പ് തലാഖ് ചൊല്ലിയാലോ? അത് പറ്റൂല, അത് പറ്റൂല. കല്യാണം കഴിച്ച് ബന്ധം സ്ഥാപിച്ച ആ ഉമ്മാന്റെ ഭർത്താവും. ഇങ്ങനെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് മഹറമുകൾ ആരൊക്കെയാണ്. ഈ മഹറമുകൾ ആരെങ്കിലും ഇല്ലെങ്കിൽ പെണ്ണിന് ഹജ്ജ് എന്താവില്ല, നിർബന്ധമാവുകയില്ല എന്ന് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുള്ള ചില ആളുകളുണ്ട്, എന്ത് മഹറമാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഇപ്പൊ ഭാര്യ, എന്റെ ഭാര്യയുടെ സഹോദരി അവളെ കൂട്ടിട്ട് എനിക്ക് പോകാൻ പറ്റുമോ? പറ്റൂല. അല്ലെങ്കിൽ എന്റെ അനിയന്റെ ഭാര്യ, ജ്യേഷ്ഠന്റെ ഭാര്യ, പറ്റുമോ? മഹറമല്ല, തെറ്റിദ്ധരിച്ചിട്ടില്ലാതെ. വമൻ ഹർമത അലൈഹിൽ മർഅത്തു ഇലാ അജലിൻ കൗഖ്തി സൗജതിഹി, കണ്ടോ, ഒരു പുരുഷൻ അയാൾക്ക് ഈ സ്ത്രീ ഹറാമാണ്, കല്യാണം കഴിക്കാൻ പാടില്ല, ഒരു നിശ്ചിത അവധി വരെയും പാടില്ല. കൗഖ്തി സൗജതിഹി, തന്റെ ഭാര്യയുടെ സഹോദരി. അതുപോലെ തന്നെ അമ്മത്തിഹ, അവളുടെ പിന്നെ ഉപ്പാന്റെ പെങ്ങള്, അമ്മായിമാർ. ഔ ഖാലത്തിയ, അല്ലെങ്കിൽ അവളുടെ ഉമ്മാന്റെ സഹോദരിമാർ. ഔ ഇബ്നത്തി അഖീഹ, അല്ലെങ്കിൽ അവളുടെ സഹോദരിയുടെ സഹോദരന്റെ മക്ക പെൺകുട്ടി. ഔ ഇബ്നത്തു ഉഖ്തി, അല്ലെങ്കിൽ അവളുടെ ജ്യേഷ്ഠത്തെ അനിയത്തിയ മക്കൾ. ഇതൊന്നും മഹ്റമാവുകയില്ല. കാരണം എന്താ? ലിഅന്ന മിൻ ശർത്തിൽ മഹ്റമിൽ മർഅത്തി അൻ തഹ്റമ അലൈഹി അല തബീ, അണ്ടോ, ഒരാൾ മഹ്റമാകണമെന്നുണ്ടെങ്കിൽ കാലാകാലം ആ പെണ്ണിനെ നമുക്ക് കെട്ടാൻ പറ്റാത്ത പെണ്ണായിരിക്കണം. അതാണ് അതിന്റെ നിയമം. ഇപ്പൊ ഭാര്യന്റെ അനിയത്തിയോ ജ്യേഷ്ഠത്തിയോ, ഭാര്യ മരിച്ചു അല്ലെ, ഓളെ തലാഖ് ചൊല്ലിയാൽ ഓളെ അനിയത്തിയെ കെട്ടിക്കൂടെ? ജ്യേഷ്ഠത്തിയെ കെട്ടിക്കൂടെ? ഓളെ അമ്മായിനെ കെട്ടിക്കൂടെ? ഓളെ ആങ്ങളുടെ മോളെ കെട്ടിക്കൂടെ? അതുകൊണ്ട് ആ പെണ്ണുങ്ങളൊന്നും എന്താവില്ല, മഹ്റമായിട്ട് ഇരിക്കുകയില്ല എന്ന കാര്യം വളരെ വ്യക്തമായിട്ട് ഫിഖ്ഹിന്റെ കിതാബിലും മറ്റുമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കൾ ഇതെല്ലാം നോക്കിയിട്ട് വേണം. ഇതൊരു കാര്യത്തിലൊന്നും ഒരു വ്യവസ്ഥയും വീടുകളിലൊന്നുമില്ല. ഉണ്ടോ നമ്മുടെ വീടുകളിൽ പെണ്ണുങ്ങൾ ഒറ്റക്കുള്ള സന്ദർഭത്തിൽ ഏട്ടത്തിന്റെ മോന്, അനിയത്തിന്റെ മോന് അല്ലേ ഒക്കെ കടന്നു വരുന്നു. കാരണം ഒരു വീട്ടിൽ താമസിച്ചാലേ, ഞങ്ങളൊരു വീട്ടിൽ വളർന്നാലേ, ഓളെ വൈക്കിന്റെ ഉള്ളിലെത്തി കൊണ്ടോണ്. ഇതെല്ലാം തെറ്റായ കീഴ്വഴക്കങ്ങളാണ്. അതുപോലെ തന്നെ അഞ്ചന്റെ ഭാര്യ, ജ്യേഷ്ഠന്റെ ഭാര്യ, ഇതൊക്കെ ഒരു സ്വന്തം പെങ്ങളെ പോലെയാണ് പല ആളുകളും കാണുന്നത്. ഇതെല്ലാം തെറ്റാണ്. അതുകൊണ്ട് മഹ്റമായ പുരുഷൻ കൂടെ ഇല്ലാതെ സ്ത്രീകൾ ഒരിക്കലും തന്നെ ഹജ്ജിന് പുറപ്പെടാൻ പാടില്ല. മഹ്റമിനെ കിട്ടിയില്ലെങ്കിലോ കിട്ടുന്നത് വരെ കാത്തിരിക്കണം. കുറെ കാത്തിരുത്തിട്ട് കിട്ടിയില്ലെങ്കിൽ അവൾ പകരം ആളെ അയക്കണം. അവളെ ചെലവിൽ വേറൊരാളെ ഹജ്ജിന് അയക്കണം. നേരത്തെ ഹജ്ജ് ചെയ്ത ഒരാളെ, കുടുംബത്തിൽപ്പെട്ടവരാണെങ്കിൽ നന്നായി, അവരയക്കുകയാണ് വേണ്ടത്. ഇനി വേറെ ചില ആളുകൾ ചോദിക്കും, അങ്ങനെ മഹ്റമില്ലാതെ കുറെ ആളുകൾ ഇവിടുന്ന് ഹജ്ജിന് വേണ്ട പോലെ ഹജ്ജ് സ്വീകാര്യാവൂലേ? സ്വീകാര്യാവില്ല എന്ന് നമുക്ക് പറയാൻ പറ്റൂല. ശൈഖ് ഈ ഗ്രന്ഥത്തിൽ തന്നെ പറയാണ്, വലൗ ഹജ്ജത്തിൽ മർഅത്തു ബിഗൈരി മഹ്റമിൻ സഹ ഹജ്ജുഹ, മഹ്റമില്ലാതെ ഒരു പെണ്ണ് ഹജ്ജ് ചെയ്താൽ ഹജ്ജ് സഹീഹാവും, സാധുവാകും. പക്ഷേ വാസിമത്തിൽ സഫരിഹാ വിദൂനി മഹ്റമിൻ, മഹ്റമില്ലാതെ യാത്ര ചെയ്ത കുറ്റം അവൾക്കുണ്ടാകും. യാത്ര ചെയ്ത കുറ്റം മാത്രമല്ല, അവിടെ നിന്നിട്ട് അന്യ പുരുഷന്മാരുമായിട്ട് ഇടപഴകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒക്കെ കുറ്റം, അതൊക്കെ വെളുതൻ ഉണ്ടാക്കി തീർത്തതാ. ലിഅന്ന ഇസ്തിറാത്തുൽ മഹ്റമി ശർത്തുൽ വുജൂബ്, കാരണം മഹ്റം ഷർത്താണ് എന്നത് ഹജ്ജ് നിർബന്ധമാകാനുള്ള ഷർത്താണ്, അല്ലാതെ ഹജ്ജ് സഹീഹാകാനുള്ള ഷർത്തല്ല. അതുകൊണ്ട് സ്വീകരിക്കപ്പെട്ടേക്കാം ഈ കുറ്റത്തോടുകൂടി, കുറ്റത്തോടുകൂടി സ്വീകരിക്കപ്പെട്ടേക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഹജ്ജിന്റെ സ്ഥലം ഫലം കെടുത്തുന്ന തരത്തിലുള്ള സ്ത്രീ പുരുഷ സങ്കലനങ്ങൾക്ക് ഇന്ന് കാരണമാകാറുണ്ട്. ഇപ്പോ ഗവൺമെന്റിലൊക്കെ ഹജ്ജിന് പോകുന്ന ആള്, ഞാനും എന്റെ ഭാര്യ, അയലോക്കാരനും എന്റെ ഭാര്യ, ഒരു കവറിൽ കൊടുത്ത് എന്നിട്ട് ഒരു റൂമിലാ താമസിക്കുക, കിടത്തോ ഇരുത്തോക്കെ അവിടെ തന്നെ. എന്തായിരിക്കും അതിന്റെ അവസ്ഥ? എന്റെ ഭാര്യക്ക് എന്റെ സുഹൃത്ത് അന്യപുരുഷനാണ്, സുഹൃത്തിന്റെ ഭാര്യക്ക് ഞാൻ അന്യപുരുഷനാണ്. 24 മണിക്കൂറും കയ്യും മുഖമൊക്കെ മറച്ചിട്ടൊക്കെ ഇരിക്കാൻ പറ്റുമോ? അപ്പൊ ആദ്യം 1-2 ദിവസം കണ്ട് ശ്രദ്ധിക്കും, പിന്നെ നമ്മളെ റൂമിലല്ലേ, നമ്മൾ ഒന്നായില്ലേ എന്നിട്ട് പിന്നെ കയ്യും കാലും ഒക്കെ കാട്ടും, മുടിയൊക്കെ കാട്ടും, ഒരു പ്രശ്നം ഉണ്ടാവില്ല. കുറച്ച് സൂക്ഷ്മതയുള്ള ആളുകൾ ഒരു പുതപ്പോ മറ്റോ കൊടുത്ത് കെട്ടിയിട്ട് പെണ്ണുങ്ങൾ വേറെ ആ ഭാഗത്തും ആളുകൾ ഇപ്പുറത്തുവാക്കും. ഇതൊന്നുമില്ല. ഗവൺമെന്റിലൊക്കെ ഹജ്ജിന് ഇരുന്ന ഭാഗത്തൊക്കെ നമ്മൾ ചെന്നാലും നമ്മളെ കേരളക്കാരത്തിയ പെണ്ണുങ്ങൾ സ്വന്തം നാട്ടിലത്തെ മാതിരി മാക്സൊക്കെ വലിച്ചിട്ട് അലക്കലും കുളിക്കലും തൊഴുമ്പലും ഒക്കെ പോലെ പെരയിലുള്ള മാതിരിയാണ്. ഒരു വ്യവസ്ഥയില്ല. മിനായിലൊക്കെ നമുക്കറിയാം, ടെന്റിലൊക്കെ ഒതുണ്ടാക്കാൻ കയ്യൊക്കെ ഇങ്ങോട്ട് കയറ്റിയിട്ട് ആണുങ്ങളുടെ അടുത്തിട്ട് വരും. അപ്പൊ അവിടെ മാക്സി പൊന്തിച്ചിട്ട് തട്ടം ഇങ്ങനെ തലയും കെട്ടിയിട്ട് അവളെ വീട്ടിലാണ് ആ വിചാരം. അറിവില്ലാത്ത ജഹിലാണ്, ഇതെല്ലാം തെറ്റാണ്. എന്റെ ഹജ്ജ് മാത്രമായി പോകുന്ന കാര്യമാണ്, എന്നാ മുസ്ലിംമാര് പറഞ്ഞു കൊടുക്കോ? അതുമില്ല. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം ഗൗരവമുള്ള കാര്യങ്ങളായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഔറത്ത് കാണാനും അന്യ പുരുഷരുമായി സംസാരിച്ചിരിക്കാനും ഒക്കെ കാരണമാകും എന്നില്ല, യാതൊരു സംശയമില്ല. എനിക്കറിയാം, എന്റെ ഒരു കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീ ഇതുപോലെ പോയിട്ട് ഒരു റൂമിലാകേണ്ടി വന്നു. വളരെ സൂക്ഷിച്ച് ജീവിച്ചിരുന്ന സ്ത്രീയായിരുന്നു. ഇങ്ങനെ മൊക്കനിട്ട് ഇരുന്നിരുന്നിരുന്ന് ഹജ്ജിന്റെ 2 ദിവസം മുമ്പായിട്ട് ആശുപത്രിയിലായി തലവേദന വന്നിട്ട്. കാരണം എപ്പോഴും ചങ്ങായി ഉണ്ടാവും, ഉറങ്ങാനും പറ്റില്ല. ഉറങ്ങുമ്പോൾ ചോദിച്ചു, ആ വന്യ പുരുഷനുള്ള റൂമല്ലേ, പേടിച്ചിട്ട് അങ്ങനെ അവൾക്ക് തലവേദന വന്നു. ഹജ്ജ് നഷ്ടപ്പെട്ടു പോകുമോ എന്ന് വിചാരിച്ചു. എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? അള്ളാഹുവിന്റെ നിയമത്തെ നമ്മൾ മറികടക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ആ കാര്യത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കണം, മിനായിലെ ടെന്റിലായാലും മറ്റൊക്കെ. അതുകൊണ്ട് ഹജ്ജിന് പോകുന്ന ആളുകൾ 10-40 ദിവസം സ്വന്തം കുടുംബത്തിൽപ്പെട്ട പെണ്ണുങ്ങളെ ഹജ്ജിനാണെന്ന് പറഞ്ഞങ്ങ് കയറൂരി വിട്ടിട്ട് ഹജ്ജ് ശരിയാകുമെന്ന് വിചാരിക്കേണ്ടതില്ല. അതാണ് ആ കാര്യത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. ഇനി ചില ആളുകൾക്കുള്ള ചില ഒരു തെറ്റിദ്ധാരണ, ഇപ്പോ ആർത്തവകാരിയായിക്കൊണ്ട് മീഖാത്തിലെത്തി, ഇഹ്റാമിൽ പ്രവേശിക്കണമല്ലോ. അപ്പോ ഹൈലാണ്, അത് പ്രവേശിക്കാൻ പറ്റൂല എന്ന നിലക്ക് പ്രവേശിക്കാതെ ഇഹ്റാമിൽ പ്രവേശിക്കാതെ പോകും. അത് തെറ്റിദ്ധാരണയാണ്. ആർത്തവകാരിക്കും ഇഹ്റാമിൽ പ്രവേശിക്കാൻ യാതൊരു കുഴപ്പവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹജ്ജിന് വന്ന സന്ദർഭത്തിൽ ദുൽഹുലൈഫ എന്ന മീഖാത്തിൽ എത്തിയപ്പോൾ നബിക്ക് വിവരം കിട്ടി, ഇതാ അബ്ദുറഹ്മാൻ ബിൻ അബീബക്കറിനെ അസ്മാ ബിന്ദു അമൈസ് പ്രസവിച്ചു പോയി, ഗർഭിണിയാണ്, പോയത് കൂടെ അവിടുന്ന് മീഖാത്ത് പ്രസവിച്ച് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു, അവരോട് കുളിക്കാൻ പറയേ, എന്നിട്ട് തുണി വെച്ച് കെട്ടിയിട്ട് ഇഹ്റാമിൽ പ്രവേശിക്കുക. ഇഹ്റാമിൽ പ്രവേശിക്കാൻ ഒന്നുമില്ലല്ലോ, പ്രത്യേകിച്ചൊന്നുമില്ല. ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ, അല്ലെങ്കിൽ ഹജ്ജാണ് ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജത്ത് എന്ന് പറയേ വേണ്ടുള്ളൂ. പിന്നെ അവർക്ക് തവാഫ് നിസ്കാരവും നോമ്പും അല്ലാത്തൊക്കെ അനുവദനീയാണല്ലോ. ദിക്ര് അറിയാവുന്ന ദുആകള്, അതുപോലെ തന്നെ ഖുർആൻ മനപ്പാടുള്ളത്, ഇതൊന്നൊരു പ്രശ്നമല്ലല്ലോ. റൂമിൽ ഇരിക്കണം പോയിട്ട്, എന്നിട്ട് ശുദ്ധിയായിട്ട് കുളിച്ചിട്ട് അവിടുന്ന് ഉംറ ചെയ്യണം. പക്ഷെ പല ആളുകൾ എന്താ ചെയ്യാറിയോ, അത് നമുക്ക് ആർത്തവകാരി എന്ന് മെൻസസ്സിലുണ്ട്, ഇഹ്റാം പ്രവേശിച്ചിട്ടില്ല എന്നിട്ട് പോകും. മീഖാത്ത് വിട്ടുകിടക്കാൻ പാടില്ല. ഇഹ്റാം ഹജ്ജും ഉംറയും ഉദ്ദേശിച്ച് മീഖാത്തിലൂടെ പോകുന്ന ആള് ഇഹ്റാമിലൂടെ അല്ലാതെ മീഖാത്ത് വിട്ടുകിടന്നാൽ ഒന്നുകിൽ മീഖാത്തിലേക്ക് തിരിച്ചു വന്നിട്ട് ഇഹ്റാം ചെയ്യണം, അല്ലെങ്കിൽ ഒരു ആടിനെ അറുത്തിട്ട് ഫിദിയ കൊടുക്കണം. ഇതൊന്നും ആരും അറിയില്ല. എന്നിട്ട് ഏതെങ്കിലും പോയത്തക്കാരും അറിയും, അപ്പം ചെന്നൈയിൽ ആഴ്ചപ്പള്ളിയിൽ പോയിട്ട് അങ്ങ് മാറ്റിയാൽ മതി. ജാഹിലിങ്ങൾ ഫത്വ കൊടുക്കാൻ എമ്പാടും ജാഹിലിങ്ങളെ ഫത്വയാണല്ലോ. ജിദ്ദക്കാരെ ഫത്വ, ഏയ് മക്കാരെ ഫത്വ, നാടൻ വരെ ഞാൻ 18 അല്ലായി, എനിക്കറിയാറി നോനോട് കൊടുക്കും ഫത്വ. ഈ രൂപത്തിലുള്ള പൊട്ട ഫത്വയും കൊണ്ട് ഹജ്ജ് വസാദാക്കും. അതുകൊണ്ട് മീഖാത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരാൾക്ക് ഒരു പെണ്ണ് ആർത്തവകാരിയാണെങ്കിൽ അവൾക്ക് ഇഹ്റാം പ്രവേശിക്കാം. ചിലർക്ക് പനിയാണ്, കുളിക്കാൻ വയ്യ, ഒന്നുണ്ടാക്കാൻ വയ്യ, അത് സൈമം ചെയ്ത് നിസ്കരിക്കണ ആളെ, ഇരുന്ന് നിസ്കരിക്കണ ആളാ, ആയിക്കോട്ടെ, അയാൾ അവിടെ ചെന്ന് അപ്പൊ തന്നെ ഉമ്രെയ്തോണ്ടെന്നില്ലല്ലോ. അയാൾ ഇഹ്റാമിലായിക്കൊണ്ട് ഇഹ്റാമിന്റെ നിയമം പാലിച്ചുകൊണ്ട് റൂമിൽ ഇരിക്കുകയേ വേണ്ടതുള്ളൂ. അതുപോലെ തന്നെ നമ്മളെ നാട്ടിൽ നിന്ന് പോകുന്ന ആളുകള് തൻഈമിൽ പോയിട്ട് ആ ധാരാളം ഉംറ നിർവഹിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. ഹജ്ജ് ഗ്രൂപ്പ് തമ്മിൽ മത്സരിക്കടി, ഇങ്ങനെ എത്ര ചെയ്ത്, ഞങ്ങൾ 40, ഏയ് ഞങ്ങൾ ഉസ്താദ് 45 ജയിച്ചു, പോയി എന്നെ പോയി എന്നെ, എന്താ ഒന്ന് രാവിലെ ഒന്ന് വൈകുന്നേരം ഒന്ന്, ഇങ്ങനെ കണക്കൂട്ടല. ഈ സമ്പ്രദായം യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച സമ്പ്രദായമല്ല. സംഗതി എന്താ, അവർക്ക് തെളിവെന്താ അറിയോ, ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാന്റെ കൂടെ വന്നപ്പോ അവർക്ക് ഉംറ ചെയ്യാൻ പറ്റിയില്ല. കാരണം ഈ പറഞ്ഞ പോലെ മെൻസസ് ആയിരുന്നു, അപ്പോഴേക്ക് ഹജ്ജ് വന്നു. അപ്പൊ ഹജ്ജിന് ഉംറക്കും കൂടി നീ ഇഹ്റാം ചെയ്തു എന്ന് പറഞ്ഞു. ഹജ്ജ് കഴിഞ്ഞ് പോകാനേ ആയിഷ ബീബ, നിങ്ങളെല്ലാവർക്കും ഹജ്ജും ഉംറയും കിട്ടി, എനിക്ക് ഹജ്ജ് മാത്രമേ കിട്ടിയുള്ളൂ. അപ്പോ ആങ്ങൾ അബ്ദുറഹ്മാനെ വിളിച്ചിട്ട് പറഞ്ഞയച്ചു, നീ ആയിഷനെ തനീമിൽ കൊണ്ടുപോയിട്ട്, തനീം എന്ന് പറഞ്ഞാൽ കാബയുടെ ഏറ്റവും അടുത്ത ഹറം അതിർത്തിക്ക് പുറത്തുള്ള സ്ഥലം, ഹെല്ല് എന്ന് അതിന് പറയാ, അവിടെ കൊണ്ടുപോയിട്ട് ഇഹ്റാം ചെയ്യിച്ച് കൊണ്ടുപോയി. കൂടെ പോയ ആങ്ങൾ അബ്ദുറഹ്മാൻ ചെയ്തോ, ചെയ്തില്ല. നബിയും സഹാബത്തും അവർ വെയിറ്റ് ചെയ്ത് കിടക്കുകയാണ്, ഏതായാലും നമ്മളിവിടെ ആയിഷാനെ വെയിറ്റ് ചെയ്ത് നിൽക്കല്ലേ, നമ്മൾ ഒരു ഉംറയും എടുത്തളയാം എന്ന് വിചാരിച്ചോ. ദുൽഹജ്ജ് 8 ഹജ്ജ് ആരംഭിക്കുന്നെങ്കിലും 4-5 നബിയും സഹാബത്ത് അവിടെ എത്തി. അബുദ്ദഹൻ എന്ന സ്ഥലത്താ താമസിച്ചത്. ഒരു ദിവസം ഇന്നത്തെ പോലെ ഒരു തിരക്കുമല്ല, ഒരു ദിവസം 2-3 ഉംറ എടുക്കുക. എന്തെടുക്കായിരുന്നത്? പുണ്യമാണെങ്കിൽ സഹാബത്ത് വിട്ടുകളയുമോ? അതുകൊണ്ട് സുഹൃത്തുക്കളെ, അങ്ങനെ ഒരു സമ്പ്രദായം ആളുകളൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്, അങ്ങനെ നമുക്ക് ഉംറ ചെയ്യാമെന്ന്. എന്നിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊരിക്കലും ശരിയല്ല. ഇവിടെ ഷെയ്ഖ് അവറുകൾ ആയിഷ ബീബിയിൽ നിന്നുണ്ടായ ഉംറയെ സംബന്ധിച്ച് പറഞ്ഞിട്ട് പറയാണ്, ഇന്ന് ചില ഹാജിമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് മക്കും ഹറം അതിർത്തിക്കുറത്തുള്ള ഹില്ല്, അത് തന്നെ തനീമിൽ പോയിട്ടാണെങ്കിൽ ചോട്ടാ ഉംറ എന്ന് പറയും, കാരണം 5 കിലോമീറ്റർ ഉള്ളൂ. അത് അപ്പുറത്ത് ജെഹറാന 12 കിലോമീറ്റർ 20 കിലോമീറ്റർ ഒക്കെ ഉണ്ട് അങ്ങോട്ട് പോകാൻ, ആ അതിർത്തി ഹറം അതിർത്തിക്ക് പുറത്ത് കിടക്കാണല്ലോ. അപ്പൊ അവിടെ പോയാൽ ബഡാ ഉംറ. ഇതൊക്കെ ടാക്സിക്കാരുണ്ടാക്കിയതാ, ഓൽക്ക് പൈസ ഇട്ടാൻ വേണ്ടി ഉംറ 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 എന്നിട്ട് വിളിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോകുക, രാവിലെ കൊണ്ടുപോകുക, ഉച്ച കൊണ്ടുപോകുക, വൈകുന്നേരത്ത് കൊണ്ടുപോകുക, മനസ്സിലായില്ലേ? എന്ന് അതേ പറയാൻ ഫദാലിഖ മിംബാലായം ബഗി, ഇത് അനാവശ്യമായ കാര്യമാണ്. കൊടുത്തപ്പോൾ നബിയും അവിടുത്തെ അനുയായികളും ആയിഷ ബീവിയെ ഫറാഖിയാമിൽ ഉംറ, അവരുംബറിന് വിരമിക്കുന്നത് കാത്തിരിക്കുകയാണ്. ലം യുർശിദ അസ്ഹാബു ഇലാ യതുബ് ഉംറത്തിൻ ഉംറത്തി ആയിഷ റളിയല്ലാഹു അൻഹ, എന്നാ ഏതാനും ആയിഷ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കല്ലേ, നമ്മൾ ഒരു ഉംറ കൂടി അങ്ങ് എടുത്തു കളയാം എന്ന് അള്ളാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറഞ്ഞിട്ടില്ല. ഇന്ന് ഹറമിലുള്ള ഈ ആളുകൾ ഈ തിരക്കും ബഹളം ഒക്കെ അധികവും ഇത് കാരണത്താലാണ്. തവാഫ് ചെയ്യുന്നവർക്കും സഹി ചെയ്യുന്നവർക്കൊക്കെ ഉള്ള ബുദ്ധിമുട്ട്. ആദ്യമായിട്ട് ഹജ്ജിന് വരുന്ന ആൾക്ക് തവാഫ് വാജിബാണ്. ഈ വാജിബിന്റെ തവാഫ് 39 ഉംറക്കാരനെ നമ്മളെ തിരക്കാൻ വരുന്നത്, എന്ന് ആലോചിക്കുന്നത് ഒരു ഹാജിമാരെ ബുദ്ധിമുട്ടിക്കലല്ലേ ഇത്. അള്ളാഹുവിന്റെ റസൂലിന്റെ മുഴുവൻ ഉംറകളും നബി മക്കയിൽ ഇരിക്കയാണ്. മക്കക്ക് പുറത്തു പോയിട്ട് അല്ലെങ്കിൽ ഹറം അതിർത്തിക്ക് പുറത്തു പോയിട്ട് ഒരു ഉംറ എടുത്തു വരിക എന്നത് റസൂലുള്ളാഹിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഇത്ര വ്യക്തമായിട്ട് ഉലമാക്കള് എഴുതിയിട്ടും ഇവിടെ നടക്കുന്നുണ്ടാ ഉംറ മത്സരം. ഞങ്ങളെ ഗ്രൂപ്പ് ഇത്രേ, ഞങ്ങളെ ഗ്രൂപ്പ് ഇത്രേ എന്ന് പറഞ്ഞിട്ട് ഉംറ മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഹജ്ജാവുമ്പോഴത്തിന് പറ്റിയ കുഴങ്ങി കുഴങ്ങി തളർന്നിട്ട് ഹജ്ജൊന്നും പിന്നെ ചെയ്യാൻ പയ്യ കോട്ടാവിയിട്ട് ഈ പെണ്ണുങ്ങളോട് പുണ്യം കിട്ടുന്നുണ്ട് പായിക്കല്ലേ ചിന്തൊരു അവസ്ഥ എന്നാലോചി. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ടായിരിക്കണം നമ്മള് ഹജ്ജിന് പോകേണ്ടത് എന്ന് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ശരിയായ രീതിയിൽ ഹജ്ജ് ചെയ്ത് തിരിച്ചു വരുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മുടെ നാട്ടിലെ ഹാജിമാരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ ഖഹാർ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബി അജ്മഈൻ. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് ദുൽഖാദ് മാസമാണ്. ദുൽഹജ്ജിൽ നമുക്ക് ബലിപെരുന്നാളുണ്ട്. ബലിപെരുന്നാളിനോടനുബന്ധിച്ച് ഉളഹിയത്ത് അറുക്കാനുള്ള ബലിമൃഗങ്ങളെ വാങ്ങി അതിനു വേണ്ട ഒരുക്കങ്ങൾ ചെയ്യേണ്ട സമയമാണിപ്പോൾ. അതുകൊണ്ട് ഉളഹിയത്ത് ഉദ്ദേശിക്കുന്നവർ അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയും ബലിമൃഗത്തെ കണ്ടെത്തുകയും ചെയ്യണം. സഹാബികൾ നേരത്തെ തന്നെ വാങ്ങിക്കൊണ്ടുവന്ന് വീട്ടിൽ കെട്ടി വെള്ളവും പുല്ലുമൊക്കെ കൊടുത്ത് തടിപ്പിച്ച് ആ മൃഗവുമായിട്ടൊരു ബന്ധം സ്ഥാപിച്ചിരുന്നു. എന്നിട്ട് കൊണ്ടുപോയി അറുക്കുമ്പോൾ അതിനുള്ള ഒരു മാനസികമായ ഒരു ഇത് വേറെ തന്നെയാണ്. ഇത് അവിടുന്ന് വാങ്ങി ഓല് വാങ്ങിയിട്ടുണ്ടാവുമ്പം കണ്ടിട്ടും കൂടി ഉണ്ടാവില്ല, പൈസ കൊടുക്കും. ആ രൂപത്തിൽ അതിനേക്കാൾ നമ്മൾ തന്നെ വാങ്ങിക്കൊണ്ടുവന്ന് നമ്മളെ വീട്ടിൽ കെട്ടി നമ്മളൊന്ന് കുറച്ചു ദിവസം അതിനെ ലാളിച്ച് എന്നിട്ട് കൊണ്ടുപോയി അറുക്കുന്ന അത് സഹാബികളുടെ സ്വഭാവമായിരുന്നു. അവിടെ നേരത്തെ തന്നെ വാങ്ങി തടിപ്പിക്കുമായിരുന്നു എന്നാ ഹദീസിലുള്ളത്. നല്ല ഭക്ഷണം കൊടുത്തിട്ട് തടിപ്പിക്കുമായിരുന്നു. അങ്ങനെ ചെയ്യേണ്ട സമയമാണ്. ആ കാര്യം പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. ചില ഉലമാക്കൾ അത് വാജിബാണെന്ന് ഉളഹിയത്ത് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. മൻകാൻ ലഹു സഅത്തുൻ വലം യുളഹി ഫലാ യഖ്റുബന്ന മുസല്ലാന. സൗകര്യമുണ്ടായിട്ടും ഉളഹിയത്തെറുക്കാത്തവൻ നമ്മുടെ നിസ്കാര സ്ഥലത്തേക്ക് വരരുത് എന്ന ഹദീസാണ് അവർ തെളിവ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഹദീസ് ദുർബലമായതുകൊണ്ട് വുജൂബാണെന്നതിന്റെ തെളിവില്ലെന്നും അത് സുന്ന മുവക്കത വളരെ പ്രബലമായ സുന്നത്താണ് എന്നുമാണ് പല ഇമാമുകളും പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഭിപ്രായം അതാണ്. ഇമാം മാലിക് എന്ന ഒരു റിവായത്തും അതാണ്. ഇമാം അഹമ്മദ് പറഞ്ഞു യഖൂനു തർക്കുഹ യുക്രഹു തർക്കുഹ മഅൽ ഖുദറ, കഴിവുണ്ടായിട്ടും അറുക്കാതിരിക്കുന്നത് കറാഹത്താണ് എന്ന് ഇമാം അഹമ്മദ് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും വലിയ പുണ്യം കിട്ടുന്ന കാര്യമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വന്തം മകൻ ഇസ്മായിലിനെ അറുക്കാൻ തയ്യാറായ അതിനെ അനുസ്മരിച്ചുകൊണ്ട് നമുക്ക് നിർവഹിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് ഉളഹിയത്ത് എന്ന ബലികർമ്മം. അതുകൊണ്ട് അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങേണ്ട സമയമാണ്. ആ കാര്യം കൂടി പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊരു കാര്യം, ഈ അടുത്ത ദിവസമായി ഒരു പ്രസ്താവന ഒരു മതസംഘടനയുടെ നേതാവിന്റേതായിട്ട് പത്രത്തിൽ കണ്ടു. സ്ത്രീകളെ മുഖം മറക്കാൻ നിർബന്ധിക്കുന്നത് അപകടകരമാണ് എന്ന്. യഥാർത്ഥത്തിൽ ഇന്ന് സ്ത്രീകൾ മുമ്പേ മുഖം മറച്ചിരുന്ന പല പെണ്ണുങ്ങളും, അപ്പൊ ഈ തലശ്ശേരി കാസർഗോഡ് വടക്കൻ കേരളത്തിൽ മൊത്തത്തിൽ സ്ത്രീകൾ മുഖം മറക്കാതെ പുറത്തിറങ്ങുമായിരുന്നില്ല മുമ്പൊക്കെ. പക്ഷേ പിന്നീട് ഇങ്ങനെ പുരോഗമിച്ചു വന്ന് മുഖം തുറന്നിട്ട് ഇപ്പൊ ഏതെല്ലാം കോലത്തിലാണ് പെണ്ണുങ്ങൾ പുറത്തിറങ്ങുന്നത് അല്ലേ. ആ രൂപത്തിൽ സ്ത്രീ ശാക്തീകരണത്തിന്റെ പേരിലും സ്ത്രീ പുരുഷ സമത്വത്തിന്റെ പേരിലുമൊക്കെ മുസ്ലിം സ്ത്രീകൾ അഴിഞ്ഞാടാൻ പ്രേരിപ്പിക്കുന്ന ഒരുപാട് സംരംഭങ്ങൾ ഈ നാട്ടിലുണ്ട്. അത്തരമൊരു സന്ദർഭത്തിൽ പണ്ഡിതന്മാർ കൂടുതൽ പെണ്ണുങ്ങളെ ഇസ്ലാമികമായ ആദാബുകൾ പാലിക്കാനും അതുപോലെ ലജ്ജ ഹയാ മുറുകെ പിടിക്കാനും അത്യാവശ്യത്തിനല്ലാതെ പുറത്തിറങ്ങാൻ പാടില്ല എന്നും സ്ത്രീകളെ ഉപദേശിക്കേണ്ട, സ്ത്രീകളെ ബന്ധപ്പെട്ടവർ ഉപദേശിക്കേണ്ട കാലമാണ്. പക്ഷെ അതിന് നേരെ വിരുദ്ധമായ ദൗർഭാഗ്യകരമായ പ്രസ്താവനകളാണ് പല ആളുകളും ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്ത്രീകളെ മുഖം മറക്കാൻ നിർബന്ധിച്ചാൽ അപകടമാണ്. ആർക്ക് അപകടം? എവിടെയാണ് അപകടം? ഞാൻ ചോദിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളും അത് സഹാബി വനിതകളും ഒക്കെ മുഖം മറച്ചി അറിഞ്ഞിട്ട് എന്തോ അപകടം ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? ഇവിടെ പെണ്ണുങ്ങൾ മുഖം മറക്കുന്ന കാര്യത്തിൽ ഭൂരിഭാഗം പണ്ഡിതന്മാരും അത് വുജൂബാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി കുറെ പണ്ഡിതന്മാർ നിർബന്ധമാണെന്ന് പറയാൻ പറ്റില്ല, മുസ്തഹബാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടഭിപ്രായമാണ്. മുസ്തഹബാണെന്ന് പറഞ്ഞാൽ തുറന്നിടുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് മുഖം മറക്കലാണ് എന്നേ പറഞ്ഞത്. അതല്ലാതെ അപകടമാണെന്നൊരു അഭിപ്രായം തന്നെ മുസ്ലിം പണ്ഡിതന്മാർക്കിടയില്ല. മുസ്ലിം പെണ്ണുങ്ങൾ മുഖം മറക്കുന്ന അപകടമാണ് അല്ലെങ്കിൽ അതിരുകവിച്ചിലാണ്, അങ്ങനെയൊക്കെയുള്ള ചില ആളുകൾ പറഞ്ഞത് ഒലുവാണ്, ഒലുവെന്ന് പറഞ്ഞാൽ അള്ളാഹു നിശ്ചയിച്ചപ്പോഴത്തെ പരിധിക്ക് അപ്പുറത്തേക്ക് പോകാനാണ്. അങ്ങനെ അഭിപ്രായം ഉലമാക്കൽക്കടയിലില്ല. ഇപ്പോ എല്ലാ പെണ്ണുങ്ങളും മുഖം മറക്കൽ നിർബന്ധമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാർ പ്രത്യേകിച്ചും. അതേസമയത്ത് പൊതു സ്ത്രീകളെ സംബന്ധിച്ച് മാത്രമാണ് തർക്കമുള്ളത്. നബിയുടെ ഭാര്യമാർക്ക് എല്ലാവർക്കും മുഖം മറക്കൽ ഉമ്മഹാത്തുൽ നിർബന്ധമായി എന്ന കാര്യത്തിൽ യാതൊരു തർക്കം തന്നെ ഇല്ല. ഇനി മുസ്തഹബാണെന്ന് പറയുന്നവരും അതിന് ചില ഷർത്തുകൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഫിത്ന ഇല്ല എന്ന് ഭയപ്പെട്ടാൽ മാത്രം അവർക്ക് എന്ത് ചെയ്യാം, മുഖം തുറന്നിടാം. എന്നാ പറഞ്ഞിട്ടുള്ളത്? ഫിത്ന എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം, അവൾ മുഖേന മറ്റുള്ളവർ കുഴപ്പത്തിലകപ്പെടാനോ, അത് തുറന്നിട്ടത് മുഖേന അവൾ കുഴപ്പത്തിലകപ്പെടാനോ സാധ്യതയുണ്ടെങ്കിൽ മുഖം മറക്കാണ് വേണ്ടത്. ഇന്നത്തെ കാലത്ത് ഒരു പെണ്ണ് പുറത്തിറങ്ങിയാൽ എത്ര ആളുകൾ അവിടെ നോക്കും. പ്രത്യേകിച്ച് കൂടുതൽ പുരുഷന്മാരുമായി ഇടകലരുന്ന രൂപത്തിലാണ് പെണ്ണുങ്ങൾ ബസ് കയറിയാലും റോട്ടിലായാലും ഷോപ്പിന് പോയാലും എല്ലാത്തിലും അന്യ പുരുഷന്മാരുമായി കൂടുതൽ ഇടപഴകാൻ സംസാരിക്കാതെ വരും. അപ്പൊ മുഖം മറക്കുന്നതാണ് അവൾക്ക് സുരക്ഷിതത്വം എന്നതിൽ യാതൊരു സംശയമല്ല. പക്ഷെ ഈ നിബന്ധന ആരും പറയാറില്ല. ഫിത്ന ഭയപ്പെടുന്നില്ലെങ്കിൽ, ഫിത്ന ഭയപ്പെടുന്ന പെണ്ണ് സുന്ദരിയാണ്, പ്രായം കുറഞ്ഞവളാണ്, ഇവിടെ തമ്മാടികളും താന്തോന്നികളും വർദ്ധിച്ച കാലമാണ്, സ്ത്രീകളെ കൂടുതൽ നോക്കുന്ന കാലമാണ് എങ്കിൽ അവർ മുഖം മറക്കന്നെ വേണമെന്നാണ് നിർബന്ധമില്ല എന്ന് പറഞ്ഞോലും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ കാലത്ത് വിശേഷിച്ചും അപ്പൊ പണ്ഡിതന്മാർക്കിടയിലുള്ള ഒരു നിളരിയായ ഒരു വീക്ഷണപരമായ ഒരു വ്യത്യാസം മാത്രമാണ് ഉജൂബുണ്ടോ ഉജൂബില്ലേ എന്നത്. പക്ഷേ മുസ്ലിമീങ്ങളുടെ പ്രവൃത്തിപരമായ ഐക്യത എന്താണുള്ളത്? പുല്ല്യ പെണ്ണുങ്ങൾ പുറത്തിറങ്ങുമ്പോൾ മുഖം മറക്കണം എന്നതാണ്. വീട്ടിലുള്ളത് പോലെയല്ല പുറത്തിറങ്ങുമ്പോൾ അന്യ പുരുഷന്മാർ കാണാൻ പാടില്ല. പിന്നെ മുസ്തഹബ് എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടാത്തതെന്നാ? അല്ലല്ലോ, മുബാഹി എന്നതിനേക്കാൾ ഒപ്പറാണ്. മുബാഹി എന്ന് പറഞ്ഞാൽ അനുവദനീയം, മറക്കുകയും ചെയ്യാം മറക്കാതിരിക്കുകയും ചെയ്യാം എന്നതാണോ മുസ്തഹബ്? അതിനേക്കാൾ ഒപ്പറാണ്. മറക്കലാണ് ഏറ്റവും ശ്രേഷ്ഠം, തുറന്നിടുന്നതിനേക്കാൾ അഫ്ദൽ അതാണ് എന്നാണ് അതിന്റെ അർത്ഥം. മാത്രമല്ല ഫിത്ന വർദ്ധിച്ച ഈ കാലഘട്ടത്തില് ഈ ഒരു ഷർത്ത് പല ആളുകളും പാലിക്കുന്നില്ല, ആ ഷർത്ത് നോക്കുന്നില്ല. പെണ്ണുങ്ങൾ പുറത്തിറങ്ങുന്നു, പെണ്ണുങ്ങൾ മുഖത്ത് എന്തെല്ലാം സൗന്ദര്യവർദ്ധക സംഭവങ്ങളെ ചെയ്ത് ചുണ്ട് ലിപ്സ്റ്റിക് ഇടുന്നു, കണ്ണിന് പുരികത്തിനും അതുപോലെ ഇതിലൊക്കെ ഒരുപാട് സാധനങ്ങൾ ഇടുന്നു, പൗഡറും മറ്റൊക്കെ വാരി തേച്ച് കവളത്തും മറ്റൊക്കെ ഇടുന്നു, പല്ലെന്തൊക്കെയോ കാട്ടുന്നു. ഇതൊക്കെയുള്ള പെണ്ണാണെങ്കിൽ അവൾ നറക്കൽ നിർബന്ധമാണെന്നാണ് നിർബന്ധമില്ല എന്ന് പറഞ്ഞവരും പറയുന്നത്. അത് ഫിത്നയല്ലേ? അത് ഭർത്താവിന്റെ മുമ്പിൽ മാത്രം ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ്. ഇന്നധികം പെണ്ണും പുറത്തിറക്കുന്നത് അങ്ങനെയല്ലേ? അങ്ങനെയാണെങ്കിൽ മുഖം മറക്കൽ നിർബന്ധമാണെന്ന്, മുഖം മറക്കൽ നിർബന്ധമില്ല എന്ന് പറഞ്ഞവരും പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും നോക്കാതെ മുഖം മറക്കൽ നിർബന്ധമല്ല എന്ന് ചില ആൾ പറഞ്ഞു പറഞ്ഞാൽ തൂങ്ങിപ്പിടിക്കുക, അതിന്റെ ബാക്കിയോട്ടില്ല. ഷേഖ് മുഹമ്മദ് നാസിറുദ്ദീൻ അൽബാനി അദ്ദേഹത്തിന്റെ പേരിലാണ് അതൊക്കെ പറയാറ്. അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളൊക്കെ മുഖം മറച്ചത് കണ്ടപ്പോ ചില പോയത്തക്കാർ പറഞ്ഞു, ഖാലഫത്ത് ഫത്വാഹു തഖ്വാഹു, ഇദ്ദേഹത്തിന്റെ ഫത്വ വേറെ തഖ്വ വേറെ. അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്താ മുഖം മറക്കാൻ പാടില്ല എന്നിട്ട് പറഞ്ഞോ? മുഖം മറക്കൽ ഏറ്റവും മഫുന്നലാണെന്നല്ലേ പറഞ്ഞത്? ഏറ്റവും മഫുന്നലെടുക്കുന്നവരാ എന്റെ മക്കളും എന്റെ ഭാര്യമാരും. കണ്ടോ? അപ്പൊ ഇതുപോലും അറിയാതെയാണ് പല ആളുകളും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പറയാ അപകടമാണ് അപകടമാണ്, ആരെ തൃപ്തിപ്പെടുത്താനാണ് ഇതൊക്കെ? ഇതൊക്കെ ഇവിടെ മതനിഷേധികളെ കയ്യടി വാങ്ങാൻ വേണ്ടി ചില ആളുകൾ, അവരൊക്കെ ഇരുന്ന കസേരയിൽ മുമ്പിരുന്നവരൊക്കെ എഴുതിയതെങ്കിലും വായിച്ചു നോക്കാൻ അവർ തയ്യാറാകണം. സൂറത്ത് നൂറിന് മുഹമ്മദ് അമാനി മൗലവി നൽകിയ പരിഭാഷ, അതിൽ സൂറത്ത് അഹ്സാബിന് അത് മുഹമ്മദ് അമാനി മൗലവിയും അതുപോലെ തന്നെ അലൈ മൗലവിയും എഴുതി പിന്നെ കെ എം മൗലവി പരിശോധിച്ചതാണ്. അതെങ്കിലും എടുത്ത് വായിച്ചു നോക്കാൻ ഈ പറഞ്ഞ ആളുകൾ തയ്യാറാകണമെന്നാണ് എനിക്ക് സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ നമ്മുടെ ദീൻ മുറുകെ പിടിച്ചില്ലെങ്കിൽ ആരെങ്കിലും വാലിക്കെട്ടിയിട്ട് ദീന് നോക്കാൻ നിൽക്കണ്ട, അവരുടെ പോകും. നമുക്ക് പരലോകത്ത് അവരാരും രക്ഷിക്കാണ്ടാവില്ല. നമ്മുടെ സുരക്ഷിതത്വം, നമ്മുടെ ദീനിന്റെ സുരക്ഷിതത്വം നമ്മൾ തന്നെ ശ്രദ്ധിച്ചു കൊള്ളണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ശരിയായ ദീനിന്റെ വക്താക്കളായി നിലകൊള്ളുവാൻ നമ്മളെയും നമ്മുടെ കുടുംബത്തെയും യഥാർത്ഥ ദീനിൽ തന്നെ വളർത്തിക്കൊണ്ടുവരാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിൻഹും വൽ അംവാത്തിന്റെ കബ്ജി ദഅവാത്തി യാ ഖാദിയൽ ഹാജാത്. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയാതിനാ ഖുറത അയുനി വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വ അലാ ആലിഹി വസഹ്ബിഹി വസല്ലം. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.